Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. രക്തസാക്ഷിത്വത്തെക്കുറിച്ചുള്ള ചിന്താശകലങ്ങളാണ് ചിന്താമലരുകൾ എന്ന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു പശ്ചാത്തലം ആഫ്രിക്കൻ നാടായ കോംഗോയിൽ ജനിച്ചു വളരുകയും കോംഗോയും റുവാണ്ടയും അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് സാധനങ്ങൾ പരിശോധിച്ച് അനുമതി നൽകുന്ന കാര്യാലയത്തിൽ ജോലി ചെയ്യുകയുമായിരുന്ന 26 വയസ്സു മാത്രം പ്രായമുണ്ടായിരുന്ന ചെറുപ്പക്കാരനായ നിണസാക്ഷി ഫ്ലോറിബർത്ത് ബുവാന ചുയി ബിൻ കൊസീത്തിയുടെ വാഴ്ത്തപ്പെട്ട പദപ്രഖ്യാപനമാണ്. ജൂൺ 15 ഞായറാഴ്ച റോമിന്റെ ചുമരുകൾക്ക് പുറത്ത് വിശുദ്ധ പൌലൂസിന്റെ ബെസ്ലിക്കയിൽ വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള സംഘത്തിന്റെ അധ്യക്ഷൻ കാർദിനാൾ മർച്ചെല്ലോ സെമറാറോ ഈ വാഴ്ത്തപ്പെട്ട പദപ്രഖ്യാപന കർമ്മത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിരുന്ന ദേവദാസൻ ഫ്ലോറിബർത്തിനെ ആരോഗ്യത്തിന് ഹാനികരമായ മോശം ഭക്ഷ്യപദാർത്ഥങ്ങൾ കടത്തിവിടാൻ കോഴ നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് വഴങ്ങാത്തതിന്റെ പേരിൽ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു. പണമേകി തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിനെക്കുറിച്ച് ഫ്ലോറിബർത്ത് തന്റെ സുഹൃത്തായ ഗോമയിലെ ആശുപത്രിയിലെ ശസ്ത്രക്രിയാ വിദഗ്ധയായിരുന്ന സന്യാസിനി ജിൻ സെസിലിനോട് പറഞ്ഞതിങ്ങനെയാണ്: പണം ഉടൻ അപ്രത്യക്ഷമാകും, എന്നാൽ ആ ഉൽപ്പന്നങ്ങൾ കഴിക്കേണ്ടി വരുന്ന ആളുകൾക്ക് എന്താണ് സംഭവിക്കുക? ഞാൻ ഈ പണം സ്വീകരിച്ചാൽ ഞാൻ ക്രിസ്തുവിൽ ജീവിക്കുമോ? ഞാൻ ക്രിസ്തുവിനുവേണ്ടി ജീവിക്കുമോ? ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ആളുകളുടെ ജീവൻ ബലികഴിക്കാൻ എനിക്ക് അനുവദിക്കാനാവില്ല. ആ പണം സ്വീകരിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ്. 1981 ജൂൺ 13 ഗോമയിലാണ് ഫ്ലോറിബർത്ത് ബുവാന ചുയി ജനിച്ചത്. 2007 ജൂലൈ 7 അദ്ദേഹം ഒരു കടയിൽ നിന്നിറങ്ങുന്ന സമയത്ത് അജ്ഞാതർ അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഫ്ലോറിബർത്തിന്റെ ചേതനയേറ്റ ശരീരം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പീഡനമേറ്റതിന്റെ അടയാളങ്ങൾ ശരീരത്തിലുണ്ടായിരുന്നു. തട്ടിക്കൊണ്ടുപോകപ്പെട്ടതിന്റെ പിറ്റേ ദിവസം, അതായത് ജൂലൈ 8 അദ്ദേഹം മരണമടഞ്ഞതെന്ന് വൈദ്യപരിശോധനയിൽ വ്യക്തമായി. വിശുദ്ധ എജീദിയോയുടെ സമൂഹവുമായി അടുത്തിടപഴകിയിരുന്ന വാഴ്ത്തപ്പെട്ട ഫ്ലോറിബർത്ത് പാവപ്പെട്ടവരുടെ കാര്യത്തിൽ സവിശേഷ ശ്രദ്ധ ചെലുത്തുകയും അവരെ സന്ദർശിക്കുകയും കുട്ടികളെ പഠിപ്പിക്കുന്നതിന് സഹായഹസ്തം നീട്ടുകയും ചെയ്തിരുന്നു. രക്തസാക്ഷി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ആംഗല പദം മാർട്ടിയറാണല്ലോ. ഇതിന്റെ മൂലപദം മാർട്ടൂസ് എന്ന ഗ്രീക്ക് വാക്കാണ്. സാക്ഷ്യം, രക്തസാക്ഷ്യം എന്നീ അർത്ഥങ്ങൾ ഈ പദത്തിനുണ്ട്. ഏതെങ്കിലും ഒരു ജീവിതാദർശത്തിനായി ജീവൻ ബലികഴിച്ച് സാക്ഷ്യം നൽകുന്നവനും പരനുവേണ്ടി ജീവത്യാഗം ചെയ്യുന്നവനും നിണസാക്ഷിയാണ്. രക്തസാക്ഷികളുടെ നിണം പുരളാത്ത മണ്ണുണ്ടാവുകയില്ല. സത്യത്തിന് രക്തം കൊണ്ട് സ്വജീവൻ വിലയായി നൽകിക്കൊണ്ട് സാക്ഷ്യമേകുന്നവർ നിണസാക്ഷികളായിത്തീരുന്നു. അവർ പലപ്പോഴും മതവിദ്രോഹ വിചാരണയിലോ ഭരണകൂട വിചാരണയിലോ മതപീഡനത്തിലോ മരണം വരിക്കേണ്ടി വരുന്നു. അതുകൊണ്ടാണ് രക്തസാക്ഷ്യമെന്നാൽ സത്യസാക്ഷ്യം തന്നെയായിത്തീരുന്നത്. അതെ, ഈ രക്തസാക്ഷ്യം സത്യസാക്ഷ്യമാണ്. ദൈവപുത്രനായ യേശു സത്യത്തിന് സാക്ഷ്യമേകിയത് സ്വന്തം ജീവൻ കുരിശിൽ യാഗമായി അർപ്പിച്ചുകൊണ്ടാണ്. പാപരഹിതനായ അവിടുന്ന് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് നമുക്കുവേണ്ടി, നമ്മുടെ രക്ഷയ്ക്കുവേണ്ടി പീഡകൾ സഹിച്ചു, കുരിശിലേറി മരണം വരിച്ചു. ദൈവപുത്രനെ കുരിശിലേറ്റിയവർ അവിടുത്തെ അനുയായികളെ വെറുതെ വിടുമോ? കുരിശു ചുമന്നു നീങ്ങുന്ന തന്റെ പിന്നാലെ കരഞ്ഞ് മുറവിളി കൂട്ടി വരുന്ന ജനത്തിനു നേർക്കുതിരിഞ്ഞ് യേശു പറയുന്നു: ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. പച്ചത്തടിയോട് അവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിന് എന്തു സംഭവിക്കും? ലൂക്കായുടെ സുവിശേഷം 23:28-31 വാക്യങ്ങൾ. അവിടുത്തെ ഈ വാക്കുകൾ വരാനിരിക്കുന്ന ക്രിസ്തീയ വിരുദ്ധ പീഡനങ്ങളെക്കുറിച്ചുള്ള അസന്നിഗ്ധമായ സൂചനയായിരുന്നു. പുതിയ നിയമ വെളിച്ചത്തിൽ രക്തസാക്ഷി എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിന് സാക്ഷ്യമേകുന്നതിന് ജീവൻ പോലും അർപ്പിക്കുന്നവനാണ്. ഇവിടെ ക്രൈസ്തവ സാക്ഷ്യവും രക്തസാക്ഷിത്വവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ശക്തരായി ജെറുസലേമിലും യൂദയ മുഴുവനിലും സമറിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും തനിക്ക് സാക്ഷ്യം വഹിക്കണമെന്ന് യേശു ശ്ലീഹാന്മാർക്ക് നിർദ്ദേശം നൽകി. അവിടത്തേക്ക് സാക്ഷ്യമേകാൻ ആഗ്രഹിക്കുന്നവർ, അവിടത്തെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വയം പരിത്യജിച്ച് സ്വന്തം കുരിശുമെടുത്തു വേണം അത് ചെയ്യേണ്ടത് എന്ന വ്യവസ്ഥയും അവിടുന്ന് വെച്ചിട്ടുണ്ട്. കാരണം തനിക്ക് സാക്ഷ്യം വഹിക്കണമെങ്കിൽ അവർ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുമെന്ന് അവിടത്തേക്ക് അറിയാമായിരുന്നു. അവിടുന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. അവർ നിങ്ങളെ ന്യായാധിപന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അവർ ന്യായാധിപ സംഘങ്ങളിൽ വെച്ച് നിങ്ങളെ പ്രഹരിക്കും. എന്റെ നാമം നിമിത്തം സകലരും നിങ്ങളെ ദ്വേഷിക്കും. മർക്കോസിന്റെ സുവിശേഷം 13:9-13 വാക്യങ്ങളിൽ ഈ സൂചനകൾ കാണാം. വിശുദ്ധ പൗലൂസ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നു, മിശിഹായിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനുവേണ്ടി പീഠകൾ സഹിക്കാനും നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ഞാൻ സഹിച്ചതായി നിങ്ങൾ കണ്ടിട്ടുള്ളതും ഇപ്പോൾ കേട്ടറിയുന്നതുമായ അതേ പീഠകൾ തന്നെയാണ് നിങ്ങളും സഹിക്കേണ്ടി വരുന്നത്. 1:29-30 പീഠകളിൽ ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ അനുകരിക്കുന്നു. ക്രിസ്തു തന്നെയാണ് ഇവരിൽ പീഡിപ്പിക്കപ്പെടുന്നത്. അവിടുന്ന് തന്നെ ഇക്കാര്യം വ്യക്തമാക്കുന്നു. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്ന സാവൂളിന്റെ മാനസാന്തര സംഭവത്തിൽ ഇതു കാണാം. സാവൂൾ അപ്പോഴും കർത്താവിന്റെ ശിഷ്യരുടെ നേരെ വധഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്നു. അവൻ പ്രധാന പുരോഹിതനെ സമീപിച്ച് ക്രിസ്തുമാർഗം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാരിൽ ആരെ കണ്ടാലും അവരെ ബന്ധനസ്ഥരാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ ദമാസ്കസിലെ സിനഗോഗുകളിലേക്കുള്ള അധികാരപത്രങ്ങൾ ആവശ്യപ്പെട്ടു. അവൻ യാത്ര ചെയ്ത് ഡമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് ഒരു മിന്നലൊളി അവന്റെ മേൽ പതിച്ചു. അവൻ നിലം പതിച്ചു. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടു, സാവൂൾ സാവൂൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? അവൻ ചോദിച്ചു, കർത്താവെ, അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടിയുണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. അപ്പസ്തോലപ്രവർത്തനങ്ങൾ 9:1-5
നൊമ്പരമേറ്റും നിൻ തിരുനാമം എന്നും ഘോഷിക്കാം,
നിൻ തിരുകൃപകൾ തൂകി നയിക്കും നിന്നോട് പ്രേഷിതരെ.
ആപത്തുകളിൽ അടിപതരാതെ ലോകത്തിനുമേൽ വിജയം നേടും നിന്നോടൊന്നാകാം, നിന്നെ പിന്തുടരാ. നൊമ്പരമേറ്റും നിൻ തിരുനാമം എന്നും ഘോഷിക്കാം.
ക്രിസ്തീയ വിശ്വാസം പുലർത്തിയതിന്റെ പേരിൽ കല്ലെറിഞ്ഞും പൊതുസ്ഥലത്ത് അഗ്നികുണ്ടമൊരുക്കി അതിൽ വെച്ച് അഗ്നിക്കിരയാക്കിയും ഇതര ഭേദ്യമുറകളിലൂടെയും വധിക്കപ്പെട്ട അനേകം രക്തസാക്ഷികളുണ്ട്. പീഡനങ്ങളുടെ പരശതം രീതികൾ ക്രൈസ്തവ വിശ്വാസികൾക്കെതിരെ ഭരണകൂടങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് രക്തസാക്ഷിയുടെ ചോരയാണ് സഭയുടെ അസ്ഥിവാരമെന്ന് പറയുന്നത്. വിശ്വാസത്തെ പ്രതി പീഡിപ്പിക്കപ്പെട്ട ക്രൈസ്തവരാണ്, അല്ലാതെ വിജാതീയരെ പോലെ ജീവിക്കുന്ന ക്രൈസ്തവരല്ല സഭയുടെ ഹൃദയസ്ഥാനത്തിരിക്കുന്നതെന്ന് ഫ്രാൻസിസ് പാപ്പ പറയുന്നുണ്ട്. വിശ്വാസത്തെ പ്രതി സ്വീകരിക്കപ്പെടുന്ന പീഡനങ്ങളിൽ അക്രമങ്ങൾ സ്നേഹത്താലും മരണം ജീവനാലും പരാജയപ്പെടുന്നുവെന്ന് ഈ നിണസാക്ഷികൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുവെന്നും പാപ്പ പറയുന്നു. ക്രൈസ്തവ വിശ്വാസ പാരമ്പര്യമനുസരിച്ച് സ്തേഫാനോസ് പുണ്യവാളനാണ് ക്രൈസ്തവ മതത്തിന്റെ പ്രഥമ രക്തസാക്ഷി. മോശയ്ക്കും ദൈവത്തിനുമെതിരെ ദൂഷണം പറഞ്ഞിരിക്കുന്നു എന്ന വ്യാജക്കുറ്റം ആരോപിച്ച് യെരുസലേമിലെ സിനഗോഗ് മതവിദ്രോഹ വിചാരണ നടത്തി സ്തേഫാനോസിനെ വധിച്ചു. തന്റെ പ്രസംഗം കേട്ട് കോപക്രാന്തരായവർക്ക് മുന്നിൽ സ്തേഫാനോസ് ശാന്തനായി നിലകൊണ്ടു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ അന്ത്യരംഗം അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ചെവി പൊത്തുകയും അവന്റെ നേരെ ഒന്നാകെ പാഞ്ഞടുക്കുകയും ചെയ്തു. അവർ അവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവൂൾ എന്ന ഒരു യുവാവിന്റെ കാൽക്കലഴിച്ചുവെച്ചു. അനന്തരം അവർ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവെ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു, കർത്താവെ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത്, ഇതു പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു. 7:54 മുതൽ 60 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ സ്തേഫാനോസിന് കരുത്തും ധൈര്യവും ഏകിയതുപോലെ പരിശുദ്ധാരൂപിയുടെ ശക്തിയാണ് പീഡനങ്ങൾക്കു മധ്യേയും ക്രിസ്തുവിലുള്ള വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കാൻ, ജീവൻ വിലയായി നൽകിപ്പോലും വിശ്വാസമേറ്റുപറയാൻ ധൈര്യം പ്രദാനം ചെയ്യുന്നത്. പരാതി കൂടാതെ സഹിക്കാൻ പരിശുദ്ധാരൂപി സഹായിക്കുന്നു. ദൈവിക ദർശനങ്ങളും സ്വർഗീയ സ്വനങ്ങളും അവർക്ക് ശക്തിയേകുന്നു. പൊള്ളുന്ന അഗ്നിജ്വാലയിൽ ശരീരം വെന്തുനീറുമ്പോഴും ദൈവത്തെ സ്തുതിക്കാൻ അവർക്ക് കഴിയുന്നു. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് സ്വന്തം രക്തം ചിന്തി ക്രിസ്തുവിന് സാക്ഷ്യമേകി. 105 ട്രാജൻ ചക്രവർത്തി ആരംഭിച്ച മതപീഠനകാലത്ത് 107 December 20 റോമിൽ വെച്ച് സിംഹക്കൂട്ടിലേക്ക് എറിയപ്പെട്ടു അദ്ദേഹം. പൊതുവിനോദ ദിവസം കാട്ടുമൃഗങ്ങൾക്ക് ഭക്ഷണമായി നൽകുകയെന്ന രാജകൽപ്പന പ്രകാരം ചങ്ങലയിട്ട് പൂട്ടി റോമിലേക്ക് അയക്കപ്പെട്ട വേളയിൽ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് റോമാക്കാർക്ക് എഴുതിയ കത്തിൽ ഇങ്ങനെ കാണുന്നു: ഞാൻ ദൈവത്തിന്റെ ഗോതമ്പാണ്. ഞാൻ ക്രിസ്തുവിന്റെ നിർമ്മല പൂപമാകാൻ വന്യമൃഗങ്ങളുടെ ദന്തങ്ങളാൽ പൊടിയാക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. ചിലരെ അവ തൊടാറില്ല. അങ്ങനെ എനിക്കു സംഭവിക്കാതിരിക്കട്ടെ. ജീവനെടുക്കപ്പെടാൻ പോകുന്നു എന്ന സുവ്യക്തമായ ധാരണയുള്ളപ്പോഴും ഇത്തരത്തിൽ ശാന്തമാനസരായി ദൈവനാമം പ്രഘോഷിക്കാനും സന്തോഷത്തോടെ ജീവൻ വെടിയാനും അവർക്ക് ശക്തി പകരുന്നത് പരിശുദ്ധാരൂപിയാണ്. സഭാപിതാക്കന്മാരിലൊരാളായ തീർത്തൂല്യൻ രക്തസാക്ഷിത്വത്തെ 2 മാമോദിസയായി അവതരിപ്പിക്കുന്നു. രക്തസാക്ഷികളുടെ ചുടുനിണം വീണ മണ്ണിൽ സഭാതരു തഴച്ചുവളരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. രക്തസാക്ഷികൾ സഭയെ ഊട്ടിവളർത്തുന്നു എന്നു സാരം. ചുരുക്കി പറഞ്ഞാൽ, മിശിഹായിലുള്ള വിശ്വാസത്തിന് സാക്ഷ്യമായും മരണത്തിന്മേലും മറ്റു തിന്മകളുടെ ശക്തികളിന്മേലുമുള്ള വിജയമായും ഉത്ഥാനത്തിലുള്ള പ്രത്യാശയും ഉറപ്പുമായും രക്തസാക്ഷിത്വം നിലകൊള്ളുന്നു. നമ്മുടെ വിശ്വാസം കടുത്ത വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന്. ലോകമെങ്ങും ക്രൈസ്തവർ അതിഭീകരമായ പീഡനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഞെട്ടിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും അനുദിനമെന്നോണം നമ്മുടെ കൺമുന്നിലുണ്ട്. മധ്യപൂർവ്വ ദേശങ്ങളിലും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലും സമീപകാലത്തായി വധിക്കപ്പെട്ട ക്രൈസ്തവർക്ക് കണക്കില്ല. ഇറാഖിലും സിറിയയിലും നൈജീരിയയിലും പാകിസ്ഥാനിലും ലിബിയയിലും ക്രൈസ്തവ രക്തസാക്ഷികളുടെ ചുടുനിണമൊഴുകിയ ചുവന്ന മണ്ണാണ് ഉള്ളത്. 21 നിരപരാധികളായ ക്രൈസ്തവർ രക്തം ചിന്തേണ്ടി വരുന്നു. അതിനുള്ള ഏക കാരണം അവർ ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്നതുതന്നെ. ക്രൈസ്തവ സഭയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ വിശ്വാസികൾ നേരിട്ട കൊടിയ മതമർദ്ദനവും ഈയൊരൊറ്റ കാരണത്തിന്റെ പേരിലായിരുന്നു. പുരാതന റോമിലും ഏഷ്യ മൈനറിലും ഈജിപ്തിലും ഗ്രീസിലും ഓട്ടോമൻ തുർക്കിയിലും ക്രൈസ്തവർ രക്തസാക്ഷിത്വം വരികേണ്ടി വന്നത് ക്രിസ്തു അനുയായികൾ എന്ന ഒരൊറ്റ കുറ്റത്തിന്റെ പേരിലായിരുന്നു. അക്കാലത്തെ വ്യാപകമായ മതപീഠനങ്ങൾ ആധുനിക കാലത്ത് കമ്മ്യൂണിസ്റ്റ് റഷ്യയിലും ചൈനയിലും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലും ലത്തീൻ അമേരിക്കൻ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിലും പുതിയ ഭാവരൂപങ്ങളിൽ തലനീട്ടുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവരുടെ നിണത്താൽ കുതിർന്ന മണ്ണുള്ള നാടുകളുടെ പട്ടികയിൽ ഭാരതവും സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഭാരതമണ്ണും ക്രിസ്തുവിശ്വാസികളുടെ നിണത്താൽ സഭയ്ക്ക് വളമേകി എന്ന് പറയുമ്പോൾ അതൊരു പുതുമയല്ല. കാരണം അപ്പസ്തോലിക കാലഘട്ടത്തിൽ തന്നെ ക്രൈസ്തവ നിണമണിഞ്ഞതാണ് നമ്മുടെ മണ്ണ്. ക്രിസ്തുവർഷം 72 വിശുദ്ധ തോമസ് ലിഹ തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ വെച്ച് വധിക്കപ്പെട്ടുവെന്നാണ് നാം വിശ്വസിക്കുന്നത്. ഇന്ന് ഒരിടവും സുരക്ഷിതമല്ല എന്നൊരവസ്ഥയിലായിരിക്കുന്നു. എവിടെയും എപ്പോഴും ചാവേർ ആക്രമണം ഉണ്ടാകാം. തോക്കുകളും പീരങ്കികളും ഗർജിക്കാം. കറിക്കത്തികൾ മനുഷ്യനീണ പങ്കിലമാകാം. ജീവന്റെ ദാതാവായ എല്ലാവരുടെയും സ്രഷ്ടാവായ, എല്ലാവർക്കും നന്മ മാത്രം വരണമെന്ന് അഭിലഷിക്കുന്ന, എല്ലാവരും രക്ഷപ്പെടണമെന്ന് അഭിലഷിക്കുന്ന ദൈവത്തിന്റെ പേര് പറഞ്ഞുള്ളതാണ് ഈ കൊലപാതകങ്ങൾ, ഈ ക്രൂരതകൾ എന്നതാണ് ഖേദകരം. ക്രൈസ്തവ വിശ്വാസം അഗ്നിപരീക്ഷണങ്ങൾ നേരിടുന്ന വർത്തമാനകാലത്ത് എന്തായിരിക്കണം നമ്മുടെ ചിന്തയും പ്രതികരണങ്ങളും? വിശ്വാസം ത്യജിക്കുകയെന്ന ഭീരുത്വത്തിന്റെ മാർഗമാണോ, അതോ വിശ്വാസം അതിന്റെ ശുദ്ധരൂപത്തിൽ ജീവിക്കുകയെന്ന ധീരതയുടെ മാർഗമാണോ സ്വീകരിക്കേണ്ടത്? ഒരിക്കൽ പ്രഭാത പൂജാവേളയിൽ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ വാക്കുകൾ ഇവിടെ സ്മർത്തവ്യമാണ്. നമ്മുടെ സഭ നിണസാക്ഷികളുടെ സഭയാണ്. മലിനഹൃദയരും എന്നാൽ തങ്ങളാണ് സത്യത്തിന്റെ സംവാഹകരും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരും എന്ന് കരുതിയിരുന്നവരുമായവരാൽ വധിക്കപ്പെട്ട വിശുദ്ധരുടെ രക്തസാക്ഷികളുടെ ചരിത്രമാണ് സഭയുടെ ചരിത്രം. സ്വന്തം നിണം ചിന്തിയാൽ മാത്രമേ രക്തസാക്ഷിയാകൂ എന്നുള്ള ധാരണ നാം തിരുത്തേണ്ടിയിരിക്കുന്നു. രക്തസാക്ഷിയാകാനും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാനും രക്തം ചിന്തണമെന്നില്ല. ഈ തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ക്രൈസ്തവ ദർശനങ്ങൾ കറകളഞ്ഞ സത്യസന്ധതയോടെ ജീവിക്കുന്നതും രക്തസാക്ഷിത്വം തന്നെയെന്ന് തിരിച്ചറിയുക. ആധുനികതയുടെ അമിത സ്വാധീനങ്ങൾ നമ്മെ വേട്ടയാടുന്ന ഹൈടെക് യുഗത്തിൽ, അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ യുഗത്തിൽ നല്ല ക്രൈസ്തവനായി ജീവിക്കുക എന്നതുതന്നെ രക്തസാക്ഷിത്വമാണ്. ക്രിസ്തു ശിഷ്യത്വത്തിന്റെ വില കണ്ണീരും സഹനങ്ങളും കഷ്ടപ്പാടുകളും മുറിപ്പാടുകളുമാണെന്ന് നാം എത്ര തവണ കേട്ടിരിക്കുന്നു. ക്രിസ്തീയ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സ്വന്തം സുഖസൗകര്യങ്ങൾ മാറ്റിവെച്ച് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജീവിക്കുന്ന ഭർത്താവും ഭർത്താവിനും മക്കൾക്കും വേണ്ടി 24 മണിക്കൂറും നിശബ്ദമായി ഗൃഹജോലികൾ ചെയ്യുന്ന ഭാര്യയും മാതാപിതാക്കൾക്കു വേണ്ടി സമയവും സൗകര്യവും കണ്ടെത്തുന്ന മക്കളും സ്വയം വരിക്കുന്ന രക്തസാക്ഷിത്വത്തിന്റെ ചിത്രങ്ങൾ നമ്മുടെ ചുറ്റിൽ തന്നെയുണ്ട്. വിശ്വസ്തയോടുകൂടി കർത്തവ്യങ്ങൾ അനുദിനം നിശബ്ദമായും സന്തോഷത്തോടുകൂടിയും നിറവേറ്റി ക്രൈസ്തവ ജീവിതത്തിൽ മുന്നേറുകയെന്നത് നിണസാക്ഷിത്വത്തിന്റെ ഒരു ഭാഗമായി കണക്കാക്കാം. എന്നിരുന്നാലും സാധാരണഗതിയിൽ നിണസാക്ഷിയായി വണങ്ങപ്പെടുന്നത് വിശ്വാസത്തെ പ്രതി ജീവൻ വിലയായി നൽകിയവരാണ്. ഇതിന് പരിശുദ്ധാരൂപിയുടെ ശക്തിയിൽ ആശ്രയിക്കേണ്ടതുണ്ടെന്ന് ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. ദൈവഹിതാനുസാരം വലുതോ അല്ലെങ്കിൽ അനുദിനം ചെറിയതോ ആയ നിണസാക്ഷിത്വങ്ങളിലൂടെ യേശുവിന്റെ സന്ദേശത്തിന് സാക്ഷ്യമേകാൻ നമുക്ക് കഴിയുന്നതിന് നമ്മൾ ദിനം പ്രതി പരിശുദ്ധാരൂപിയുടെ സഹായം തേടേണ്ടിയിരിക്കുന്നുവെന്നും നിണസാക്ഷിത്വമാണ് പരമസാക്ഷ്യമെന്നും പാപ്പ ഉദ്ബോധിപ്പിക്കുന്നു. നിങ്ങൾ ഇതുവരെ കേട്ടത് ചിന്താമലരുകൾ എന്ന പരിപാടിയിൽ രക്തസാക്ഷിത്വത്തെ അധികരിച്ചുള്ള വിചിന്തനം.
ഉറക്കെ വാഴ്ത്തും യേശുവാണൻ രാജാവ്, ഇനിയും ഇനിയും ഞാൻ വിളിച്ചു പാടും യേശു ക്രിസ്തു ജയ് ജയ് ജയ്. ഇനിയും ഇനിയും ഞാൻ ഉറക്കെ വാഴ്ത്തും യേശുവാണൻ രാജാവ്, ഇനിയും ഇനിയും ഞാൻ വിളിച്ചു പാടും യേശു ക്രിസ്തു ജയ് ജയ് ജയ്. എന്തെല്ലാം പീഡനങ്ങൾ ഏറ്റാലും എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചാലും ഇനിയും ഇനിയും ഞാൻ ഉറക്കെ വാഴ്ത്തും യേശുവാണൻ രാജാവ്, ഇനിയും ഇനിയും ഞാൻ വിളിച്ചു പാടും യേശു ക്രിസ്തു ജയ് ജയ് ജയ്.
ക്രിസ്ത്യൻ എന്ന സംഗീതാൽബത്തിൽ നിന്ന് എടുത്തതാണ് ഈ ഗാനം. ടോമിൻ തച്ചങ്കരി രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്ന ഈ ഗാനം ആലപിച്ചത് അഫ്സൽ.
മതപരിവർത്തനം ക്രൈസ്തവ നയമല്ല, മതസൗഹാർദ്ദം യേശുവിൻ സന്ദേശം. മതപരിവർത്തനം ക്രൈസ്തവ നയമല്ല, മതസൗഹാർദ്ദം യേശുവിൻ സന്ദേശം. അറിയാതെ ചെയ്യുന്ന മതപീഡനങ്ങൾക്കായി കർത്താവേ അവരെ നീ വിധിക്കരുതേ, കർത്താവേ അവരെ നീ വിധിക്കരുതേ. ഇനിയും ഇനിയും ഞാൻ ഉറക്കെ വാഴ്ത്തും യേശുവാണൻ രാജാവ്. ഇനിയും
ഇതോടെ വത്തിക്കാൻ റേഡിയോയിൽ നിന്ന് മലയാളത്തിലുള്ള പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.